أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات أياما معدودات فمن كان منكم مريضا ولا سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين ومن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون
അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭയഭക്തിയുള്ളവരാകുന്നതിന് വേണ്ടി ഇത് ഏതാനും എണ്ണപ്പെട്ട ദിവസങ്ങളാകുന്നു. ആകയാൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ യാത്രയിലോ ആയാൽ മറ്റ് ദിവസങ്ങളിൽ എണ്ണം പൂർത്തീകരിച്ചു കൊള്ളട്ടെ. പ്രായശ്ചിത്തം നൽകാൻ കഴിവുള്ളവർ ഒരു അഗതിയുടെ ആഹാരം നൽകേണ്ടതാണ്. ഇനി ആരെങ്കിലും വല്ല ഐച്ഛിക നന്മയും ചെയ്യുന്നുവെങ്കിൽ അത് അയാൾക്ക് ഗുണകരമത്രേ. നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമാകുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ റമദാൻ മാസം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത് വളരെ മഹത്തായ അനുഗ്രഹീതമായ മാസമാകുന്നു. ഈ മാസത്തിൽ അള്ളാഹു തൻ്റെ ദാസന്മാരെ തൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ധന്യരാക്കാൻ വളരെയേറെ ഔദാര്യം കാണിക്കുന്നു. അള്ളാഹു സാധാരണ ദിവസങ്ങളിലും നമ്മുടെ ചിന്തകൾക്ക് അതീതമായി തൻ്റെ ദാസന്മാരെ അനുഗ്രഹിക്കുന്നു. ഈ മാസത്തിൽ പ്രത്യേകമായും ശൈത്താനെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് അവരെ അവൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനം ചെയ്യുമ്പോൾ അതിനെ എന്തിനോട് ഉപമിക്കണമെന്നതിന് വാക്കുകൾ കിട്ടുന്നില്ല. നമ്മൾ എപ്പോൾ അള്ളാഹുവിലേക്ക് മുന്നേറുമ്പോഴും അവൻ്റെ ഔദാര്യത്തിൻ്റെ കവാടങ്ങൾ നേരത്തേതിലും തുറന്ന നിലയിൽ കാണാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ, ഈ മാസം അള്ളാഹു തൻ്റെ ഔദാര്യങ്ങളാൽ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണിച്ച അലസതകൾ, നഫലുകൾ അനുഷ്ഠിക്കുന്നതിൽ കാണിച്ച അലംഭാവങ്ങൾ, വിശുദ്ധ ഖുർആൻ പാരായണത്തിലും അത് മനസ്സിലാക്കുന്നതിലും കാണിച്ച അലസതകൾ, ഖുർആൻ പാഠങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ കാണിച്ച അലസതകൾ, ഈ എല്ലാത്തിനും ഈ മാസത്തിൽ നിർബന്ധ കടമകളും അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണിച്ച അലസതകൾക്കും നഫലനുഷ്ഠിക്കുന്നതിൽ കാണിച്ച അലംഭാവങ്ങൾക്കും വിശുദ്ധ ഖുർആൻ പാരായണത്തിലും അത് മനസ്സിലാക്കുന്നതിലും കാണിച്ച അലസതകൾക്കും വിശുദ്ധ ഖുർആനിക പാഠങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ കാണിച്ച അലസതകൾക്കുമൊക്കെ പകരമായി ഈ മാസത്തിൽ നിർബന്ധ കടമകളും ഐച്ഛിക കർമ്മങ്ങളും പ്രത്യേകമായ രീതിയിൽ അനുഷ്ഠിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രയോജനമെടുക്കുക. മസ്ജിദുകളിലും MTAയിലും ദർശനുള്ള സംവിധാനമുണ്ട്. അതിൽ നിന്ന് ഫലമെടുക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം അന്വേഷിക്കേണ്ടതാണ്. തുടർന്ന് ഈ അന്തരീക്ഷത്തിൻ്റെ പ്രഭാവത്തെ നമ്മൾ ജീവിതത്തിൻ്റെ സ്ഥായിയായ ഭാഗമാക്കേണ്ടതുമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെയും ഔദാര്യങ്ങളുടെയും സ്ഥായിയായ അവകാശികളായി നമ്മൾ മാറാൻ ശ്രമിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ അള്ളാഹു പറയുന്നു, ഈ അന്തരീക്ഷത്തിൽ നിന്ന് പ്രയോജനമെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് എന്നിലേക്ക് വരുവിൻ. അള്ളാഹുവിന് തൻ്റെ ദാസൻ അവൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മാതാവിന് തൻ്റെ നഷ്ടപ്പെട്ട കുട്ടിയെ കിട്ടുന്നതിനേക്കാളും സന്തോഷം അള്ളാഹുവിന് തൻ്റെ നഷ്ടപ്പെട്ട ദാസനെ കിട്ടുമ്പോൾ ഉണ്ടാകുന്നു. അതായത് അള്ളാഹുവിനോടും അവൻ്റെ സൃഷ്ടികളോടുമുള്ള കടമകൾ നിർവഹിക്കാത്തവർ, അല്ലെങ്കിൽ യഥാവധി നിർവഹിക്കാത്തവർ, അതിൽ അലസത കാണിക്കുന്നവർ, യഥാർത്ഥത്തിൽ അത് യഥോചിതം നിർവഹിക്കുന്നവരായി തീരുമ്പോൾ അള്ളാഹു അത്യധികം സന്തോഷിക്കുന്നു. അള്ളാഹു തൻ്റെ ദാസനോട് സന്തോഷമുണ്ടാകുമ്പോൾ അപരിമേയമായി അവനെ അനുഗ്രഹിക്കുന്നവൻ കൂടിയാകുന്നു. ചുരുക്കത്തിൽ നമ്മൾ റമദാന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഫലമെടുത്തുകൊണ്ട് യഥാർത്ഥ നിലയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നവരായി തീർന്നാൽ നമ്മൾ തന്നെയാണ് സൗഭാഗ്യവാന്മാർ. ഞാൻ പാരായണം ചെയ്ത ആയത്തുകളിൽ അള്ളാഹു തഖ്വയിൽ ചരിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളിൽ 13 ശ്രമിക്കുമ്പോൾ തന്നെ വ്രതാനുഷ്ഠാനത്തെപ്പറ്റി ചില കൽപ്പനകളെപ്പറ്റിയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ സൗഭാഗ്യവാന്മാരാകുന്നു. അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് യുക്തിഭദ്രമായ ഗ്രന്ഥം നൽകിക്കൊണ്ട് അവൻ്റെ സമീപസ്ഥരാകാനും അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള വഴികളിലൂടെ ചരിക്കാനും അവസരം തന്നിരിക്കുന്നു. ഈ ആദ്യ ആയത്തിലെ പ്രഥമ അധ്യാപനത്തിൽ തന്നെ നമ്മളോട് വിനയാന്യത മാർഗങ്ങളിലൂടെ ചരിക്കാൻ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. വിനയാന്യത മാർഗങ്ങളിലൂടെ ചരിക്കാനുള്ള ഉപദേശം ഇങ്ങനെ നൽകുന്നു, അതായത് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് നിങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയൊന്നുമല്ല, മറിച്ച് നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കിയിരുന്നു. അവരുടെ നോമ്പിൻ്റെ രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ നോമ്പ് അവർക്ക് നിർബന്ധമാക്കിയിരുന്നു. അതിൻ്റെ ലക്ഷ്യം അവർ തഖ്വയിൽ ചരിക്കണമെന്നതായിരുന്നു. നോമ്പിൻ്റെ ഇതേ ലക്ഷ്യം, അതായത് നിങ്ങൾ തഖ്വയിൽ ചരിക്കണമെന്നത് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലും ഉള്ളത്. ചുരുക്കത്തിൽ ഒരു പടയാളി തന്നെ പരിചയ്ക്കു പിന്നിലാക്കി സ്വരക്ഷയ്ക്ക് ശ്രമിക്കുകയും പരിചയെ മുന്നിൽ വയ്ക്കുന്ന പടയാളി സ്വയം രക്ഷിക്കുന്നതോടൊപ്പം ശത്രുവിനെ ആക്രമിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങൾ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും നന്മയെ സ്വായത്തമാക്കുകയും പാപങ്ങളിൽ നിന്നും അനാവശ്യ കാര്യങ്ങളിൽ നിന്നും സ്വയം സംരക്ഷിക്കുകയും വേണം. ആകയാൽ നിങ്ങൾ തക്കവയിൽ ചരിക്കുകയാണെങ്കിൽ സ്വയം രക്ഷപ്പെടുക മാത്രമല്ല, മറിച്ച് സാത്താനും സാത്താനിക ചിന്തകൾക്ക് നേരെയും പൊരുതിക്കൊണ്ട് അവനെ കൊല്ലുന്നതുമാണ്. തക്കവയിലൂടെ ചരിച്ചുകൊണ്ട് നോമ്പിൻ്റെ കടമകൾ പൂർത്തിയാക്കാനുള്ള മാർഗം ഇതുതന്നെയാകുന്നു. അതല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ പട്ടിണി കിടക്കണമെന്ന് അള്ളാഹുവിന് ഒരാഗ്രഹവുമില്ല. യഥാർത്ഥ ലക്ഷ്യം തഖ്വ ഉണ്ടാക്കുക എന്നതാണ്. അതില്ലെങ്കിൽ നോമ്പിൻ്റെ ലക്ഷ്യം നഷ്ടമാകുന്നതാണ്. ഇന്നത്തെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗത്തിനും പട്ടിണി കിടക്കുന്ന കാര്യവും ഇല്ലാതായിരിക്കുന്നു, പ്രത്യേകിച്ചും ധനാഢ്യരായ ആളുകളിൽ. അത്താഴവും നോമ്പുതുറയും വളരെ കാര്യക്ഷമമായി ചെയ്തു തീർക്കുന്നു. അതേസമയം വളരെ പ്രയാസപ്പെട്ട് അത്താഴത്തിനും നോമ്പുതുറയ്ക്കും സൗകര്യമുള്ള സാധുക്കളാണെങ്കിലും അവർ തഖ്വയുടെ മാർഗങ്ങൾ അന്വേഷിക്കുന്നവരാകുന്നതിലൂടെ തങ്ങളുടെ ഇബാദത്തുകളെ നല്ല നിലയിൽ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോഴാണ് ഭക്ഷണത്തിൽ നിന്നും വെള്ളം കുടിക്കുന്നതിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകൃതയോഗ്യമായി തീരുകയുള്ളൂ. ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ധനാഢ്യരായ ആളുകൾ തങ്ങളുടെ പ്രദേശത്തുള്ള സാധുക്കളുടെ കാര്യങ്ങൾ റമദാനിൽ പ്രത്യേകമായി അന്വേഷിക്കുകയും നോമ്പുതുറകളിൽ ധനാഢ്യരെ മാത്രം ഒരുമിച്ച് കൂട്ടി സന്തോഷിക്കാതെ ദരിദ്രരായ ആളുകളുടെ നോമ്പുതുറയ്ക്കും സംവിധാനം ചെയ്യുക. വലിയ വലിയ ഇഫ്താരികളെ ഞാൻ അനുകൂലിക്കുന്നില്ല. ഇപ്പോൾ ഇത് പ്രകടനപരതിയും അനാചാരത്തിൻ്റെയും വർണ്ണമുള്ളതായി മാറിയിരിക്കുന്നു. റമദാനിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും കേൾക്കാനും കേൾപ്പിക്കാനും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ദിക്റെ ഇലാഹിയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണം. ഇബാദത്തുകളിലേക്ക് കൂടുതലായി ശ്രദ്ധ ചെലുത്തണം. എന്നാൽ ഇതിന് വിപരീതമായി വിവിധ ജോലികൾ ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ ജോലികളിൽ നിന്ന് വന്ന് ഇഫ്താരി പാർട്ടികളിലെ ഭക്ഷണങ്ങളിൽ വ്യാപൃതരാകുന്നു. ഇഫ്താരി പാർട്ടികൾ നടത്തുന്നവരും വിശുദ്ധ ഖുർആനും ഹദീസും പാരായണം ചെയ്യുകയും ദിക്റെ ഇലാഹി ചെയ്യുകയും ഇബാദത്തുകൾ ശ്രദ്ധിക്കുന്നതിനും പകരം എങ്ങനെയാണ് ഏറ്റവും നല്ല ഇഫ്താരിക്ക് സംവിധാനം ചെയ്യാമെന്നും എങ്ങനെയാണ് എത്ര നല്ല ഇഫ്താരി തയ്യാറാക്കാമെന്നും അങ്ങനെ ജനങ്ങൾ വളരെ നല്ല ഇഫ്താരി എന്ന് പറയാനുള്ള സാഹചര്യം ഒരുക്കാമെന്നുമാണ് ശ്രദ്ധിക്കുന്നത്. ഇതൊന്നും റമദാന്റെ ലക്ഷ്യങ്ങളല്ല. ഇതെല്ലാം തഖ്വയിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാകുന്നു. പരിച കൊണ്ട് ശരിയായി ഫലമെടുക്കണമെങ്കിൽ പരിച ശരിയായി ഉപയോഗിക്കേണ്ടതും അനിവാര്യമാകുന്നു. അതല്ലെങ്കിൽ ശൈത്താൻ ഇടത്തുനിന്നും വലത്തുനിന്നും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒക്കെ ആക്രമിക്കുന്നതാണ്. എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? പിന്നെ ഈ ശൈത്താൻ മനുഷ്യന് മാരകമായ പരുക്കേൽപ്പിക്കാനും ഇടയുണ്ട്. ആയതിനാൽ നമ്മൾ റമദാനിലെ നോമ്പ് യഥാവിധി അനുഷ്ഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. തഖ്വ എന്ന യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കാനും പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന് വേണ്ടി അനുവദനീയമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യ കടാക്ഷം നമുക്ക് മേൽ ഉണ്ടാകുന്നതാണ്. അള്ളാഹു നമ്മുടെ ശൈത്താനെയും ബന്ധനസ്ഥരാക്കുന്നതാണ്. നന്മയുടെ വിശാലമായ മൈതാനം യാതൊരു തടസ്സവുമില്ലാതെ നമുക്ക് താണ്ടാൻ കഴിയുന്നതാണ്. ഇബാദത്തുകളുടെയും ദിക്റെ ഇലാഹിയുടെയും കോട്ട അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളെ സാത്താനിക ആക്രമണങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതുമാണ്. ശൈത്താനെ നിസ്സാരമായി ഗണിക്കരുത്. അവൻ വലിയ ചാലഞ്ച് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ ഭൂരിഭാഗവും തൻ്റെ പ്രേരണയിൽ അകപ്പെട്ട് തൻ്റെ പിന്നാലെ നീങ്ങുമെന്ന് പറഞ്ഞിരുന്നു. ചുരുക്കത്തിൽ നമ്മൾ റമദാനിൽ അവൻ്റെ വെല്ലുവിളിയെ നേരിടേണ്ടതാണ്. പിന്നെ നമ്മൾ ഇബാദത്തുകളും ഖുർആനിക പാഠങ്ങൾ പ്രാവർത്തികമാക്കുന്നതുമായ ആയുധം കൊണ്ട് എപ്പോഴും ശൈത്താന് നേരെ പടപൊരുതിക്കൊണ്ടിരിക്കുകയും വേണം. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം നോമ്പിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി ഒരിടത്ത് പറയുന്നു, നോമ്പിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരല്ല. വാസ്തവത്തിൽ താൻ പോകാത്ത രാജ്യത്തെക്കുറിച്ചും തനിക്കറിവില്ലാത്ത ലോകത്തെ സംബന്ധിച്ചും ഒരാൾക്ക് എന്തു പറയാൻ കഴിയും? നോമ്പിൽ മനുഷ്യൻ പൈതാഹങ്ങളോടെ കഴിയുക എന്നത് മാത്രമല്ല, മറിച്ച് അതിന് ഒരു യാഥാർത്ഥ്യവും ഒരു പ്രഭാവവുമുണ്ട്. അത് അനുഭവത്തിലൂടെയാണ് അറിയാൻ കഴിയുന്നത്. മനുഷ്യ പ്രകൃതത്തിൽ എത്രമാത്രം ഭക്ഷണം കുറവ് കഴിക്കുന്നുവോ അത്രമാത്രം ആത്മശുദ്ധി ഉണ്ടാവുകയും ജാഗ്രത ദർശന ശക്തികൾ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന സവിശേഷതയുമുണ്ട്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് നോമ്പ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാക്കി മാറ്റിയിരിക്കുന്നു. അദ്ദേഹം തുടരുന്നു, അള്ളാഹു ഇത് അഥവാ നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭക്ഷണം കുറച്ചുകൊണ്ട് മറ്റൊന്ന് വർദ്ധിപ്പിക്കണമെന്നാണ്. പട്ടിണി കിടക്കുക എന്നത് മാത്രമല്ല ഉദ്ദേശമെന്ന് എപ്പോഴും നോമ്പുകാരൻ ഓർക്കേണ്ടതാണ്. മറിച്ച് അയാൾ ദൈവസ്മരണയിൽ വ്യാപൃതനാവുകയും അങ്ങനെ ഭൗതിക വിരക്തിയും വിടുതലും കരസ്ഥമാക്കുകയും വേണം. അതായത് അള്ളാഹുവിലേക്ക് ശ്രദ്ധയുണ്ടാവുകയും ഭൗതികതയോട് വിരക്തി ഉണ്ടാവുകയും വേണം. ചുരുക്കത്തിൽ നോമ്പുകൊണ്ടുള്ള ഉദ്ദേശം ശരീരത്തെ പരിപോഷിപ്പിക്കുന്ന ഭക്ഷണം ഒഴിവാക്കി ആത്മാവിന് സമാധാനവും തൃപ്തിയും നൽകാൻ ഉതകുന്ന ഭക്ഷണം കരസ്ഥമാക്കുകയും ചെയ്യുക എന്നതാകുന്നു. അള്ളാഹുവിനെ മുൻനിർത്തി മാത്രം നോമ്പെടുക്കുന്നവർ ആചാരമെന്ന നിലയ്ക്ക് നോമ്പെടുക്കുന്നവരല്ല. അവർ അള്ളാഹുവിൻ്റെ ഹംദ് അഥവാ സ്തുതി, തസ്ബീഹ് അഥവാ സ്തോത്രം, തഹ്ലീൽ അഥവാ ഏകദൈവ പ്രഖ്യാപനം എന്നിവയിൽ കഴിച്ചുകൂട്ടണം. അങ്ങനെയാണ് രണ്ടാമത്തെ ആ ഭക്ഷണം ലഭിക്കുക. ചുരുക്കത്തിൽ റമദാനിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇബാദത്തുകളും ദൈവസ്മരണയും വളരെ അനിവാര്യമാകുന്നു. മനസ്സ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. അതിന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരു ഇൽഹാമി ദുആയും പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി ലദീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. ഇത് വളരെ പ്രധാനപ്പെട്ട ദുആയാകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മധ്യസ്ഥത ദുആകൾ സ്വീകരിക്കപ്പെടാൻ അനിവാര്യമാണ്. അത് അല്ലാഹുവിൻ്റെ കൽപ്പനയുമാണ്. അതേപോലെ തഹ്ലീൽ അഥവാ അല്ലാഹുവിൻ്റെ ഏകത്വ പ്രകീർത്തനവും വളരെ അനിവാര്യമാകുന്നു. ഈ മാർഗങ്ങളിലൂടെ തന്നെയാണ് തഖ്വയിൽ മുന്നേറാൻ കഴിയുന്നത്. അത് ദുആ സ്വീകാര്യതയ്ക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ചുരുക്കത്തിൽ ഇക്കാര്യത്തിലേക്ക് നമ്മൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തഖ്വയിലൂടെ ചരിക്കാൻ നിരവധി സ്ഥലങ്ങളിൽ ഉപദേശിച്ചിട്ടുണ്ട്. എല്ലാ നന്മകളും പ്രാപിക്കാൻ തഖ്വയുടെ നിബന്ധന വെച്ചിരിക്കുന്നു. ആയതിനാൽ ഇക്കാര്യത്തിലേക്ക് വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമും നിരവധി സ്ഥലങ്ങളിൽ, മറിച്ച് ഏറെക്കുറെ എല്ലാ സദസ്സുകളിലും ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഈരടിയുണ്ട്, ഹറേക് നേക്കിക്കി ജഡ് എ ഇത്തിക്കാഹെ, എല്ലാ നന്മയുടെയും വേര് ഈ തഖ്വയാകുന്നു. ഉടനെ അള്ളാഹു അടുത്ത വരി ഇൽഹാമായി അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി. അതായത് അഗർ എ ജഡ് രഹി സബ് കുച്ച് രഹാഹെ, ഈ വേര് നിലനിന്നാൽ എല്ലാം നിലനിൽക്കുന്നതാണ്. ചുരുക്കി പറയട്ടെ, തഖ്വ തന്നെയാണ് അള്ളാഹുവിന് ഇഷ്ടം. തഖ്വ തന്നെയാണ് എല്ലാ നന്മകളിലേക്കും നയിക്കുന്നത്. തഖ്വ തന്നെയാണ് ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധി നൽകുന്നത്. തഖ്വ തന്നെയാണ് മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്നത്. ആയതിനാൽ തഖ്വ സ്വായത്തമാക്കുന്നത് ഒരു വിശ്വാസിയുടെ പ്രഥമ കർത്തവ്യമായി മാറേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമും തഖ്വ എന്ന വിഷയത്തെ വിവിധ തലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില അധ്യാപനങ്ങളും ഇത് സംബന്ധിച്ച് കേൾപ്പിക്കാം. ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ പ്രാരംഭത്തിൽ തന്നെ പറയുന്നു, ഹുദല്ലിൽ മുത്തഖീൻ, വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാനും അതനുസരിച്ച് സന്മാർഗം കരസ്ഥമാക്കാനും തഖ്വ അനിവാര്യമാകുന്നു. അതേപോലെ മറ്റൊരിടത്ത് പറയുന്നു, ലാ യമുസ്സുഹു ഇല്ലൽ മുത്തഖറൂൻ, മറ്റ് വിജ്ഞാനങ്ങൾക്ക് ഈയൊരു നിബന്ധനയില്ല. ഊർജതന്ത്രം, ഗണിതശാസ്ത്രം, ഖഗോളശാസ്ത്രം തുടങ്ങിയ മറ്റ് വിഷയങ്ങൾക്കൊന്നും തന്നെ അത് പഠിക്കുന്നവൻ തീർച്ചയായും മുത്തഖിയും ദോഷങ്ങളെക്കൊള്ളെ പത്യമാചരിക്കുന്നവനും ആകണമെന്ന നിബന്ധനയില്ല. മറിച്ച് എത്ര ധിക്കാരിയും ദുർനടപ്പുകാരനും ആണെങ്കിൽ പോലും അതൊക്കെ പഠിച്ചെടുക്കാവുന്നതാണ്. മാത്രമല്ല, ഇന്ന് ഇത്തരക്കാർ ഈ വിഷയങ്ങളിലെല്ലാം ഏറെ മുന്നേറിയിട്ടുമുണ്ട്. പറയുന്നു, ദീനി വിജ്ഞാനത്തിൽ ശുഷ്കമായ താർക്കികനും തത്വജ്ഞാനിക്കും പുരോഗതി നേടാൻ സാധ്യമല്ല. മനസ്സ് മലിനമായവനും തഖ്വയുടെ അംശം ഇല്ലാത്തവനും മേൽ അതിൻ്റെ യാഥാർത്ഥ്യവും ദിവ്യജ്ഞാനങ്ങളും തുറക്കുന്നതല്ല. ദീനി ജ്ഞാനവും യാഥാർത്ഥ്യങ്ങളും അവൻ്റെ വായിലൂടെ നിർഗമിക്കുന്നുവെന്ന് പറയുന്നത് കള്ളമാണ്. ഒരിക്കലും ഒരിക്കലും അവന് ദീനി യാഥാർത്ഥ്യത്തിൽ നിന്നും ദിവ്യജ്ഞാനങ്ങളിൽ നിന്നും അംശം പറ്റാൻ സാധ്യമല്ല. മറിച്ച് ദീനിൻ്റെ സൂക്ഷ്മതയ്ക്കും ജ്ഞാനങ്ങൾക്കും മുത്തക്കിയാകേണ്ടത് നിബന്ധനയാകുന്നു. ഒരു ഫാർസി ഈരടിയുണ്ട്, ഉറൂസെ ഹദറത്തെ ഖുർആൻ നിക്കാബെ ആംഗ ബർദാരിദ് കെ ദാറുൽ മുൽക്ക് മാനി റാ കുനിന്ദ് ഖാലി സഹറെ ഗോഗ. അന്ധക്കരണമാകുന്ന നാട്ടിൽ എല്ലാത്തരം ബഹളങ്ങളും ഇല്ലാതാകുമ്പോഴാണ് ഖുർആനാകുന്ന വധു മൂടുപടം മാറ്റുന്നത്. അദ്ദേഹം തുടരുന്നു, ഈ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ഹൃദയാന്തരാളത്തിൻ്റെ നാട്ടിൽ നിന്ന് ഭൗതിക മാലിന്യങ്ങൾ അകന്ന് പോയി പരിശുദ്ധമാവുകയും ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. ഇക്കാര്യങ്ങളിൽ നിന്ന് അത് ശുദ്ധമാകുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. പറയുന്നു, ബഹളം അഥവാ ഗോഗ എന്താണ്? ധിക്കാരവും ദുർവൃത്തിയും തന്നെ. ഗോഗ അഥവാ ബഹളം എന്നതിൻ്റെ വിവക്ഷ മാലിന്യവും ധിക്കാരവും ദുർവൃത്തിയും ഭൗതികേച്ഛയുമാകുന്നു. ഇനി മോഷ്ടാക്കളെപ്പോലെ എന്തെങ്കിലും പറയിച്ചാൽ പറയുന്നത് വേറെ കാര്യം. അതായത് ഇത്തരം വ്യക്തി വല്ല നന്മയുടെ കാര്യവും പറയുന്നുവെങ്കിൽ തന്നെ അത് മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിച്ചതായിരിക്കും, തൻ്റേതായിരിക്കുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് കൊണ്ട് സംസാരിക്കുന്നവൻ തക്വയില്ലാതെ സംസാരിക്കുന്നതല്ല. നല്ലപോലെ ഓർക്കുക, തക്വ സകല ദീനീ വിജ്ഞാനത്തിൻ്റെയും താക്കോലാകുന്നു. തക്വയില്ലാതെ ആർക്കും അത് പ്രാപിക്കാൻ സാധ്യമല്ല. അള്ളാഹു പറയുന്നു, അലിഫ് ലാം മീം സാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം തക്വ ചെയ്യുന്നവർക്ക് സന്മാർഗം നൽകുന്നതാണ്. അതാരാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അതായത് അദൃശ്യത്തിൽ വിശ്വസിച്ചവരാണവർ. ഇപ്പോൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവർക്ക് അള്ളാഹു ഉണ്ടെന്ന് വിശ്വാസമുണ്ടായിരിക്കും, അനുഭവം ഉണ്ടാകുന്നതല്ല. എന്നിട്ടും അവർ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, അവർ നമസ്കാരത്തെ നിലനിർത്തുന്നു. അതായത് നമസ്കാരത്തിൽ ഇപ്പോഴും പൂർണ്ണമായ ആനന്ദവും അഭിരുചിയും ഉണ്ടായിട്ടില്ല. നിലനിർത്തുക എന്നതിൻ്റെ വിവക്ഷ പൂർണ്ണമായ ആനന്ദവും അഭിരുചിയും ഉണ്ടായിട്ടില്ലെങ്കിലും ആനന്ദവും താല്പര്യവും ഇല്ലാതെയും സംശയഗ്രസ്തമായ നിലയിലും നമസ്കാരത്തെ നിലനിർത്തുന്നു എന്നതാണ്. നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നു. നിനക്ക് മേലും നിനക്ക് മുമ്പുള്ളവർക്ക് മേലും ഇറക്കിയതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. പറയുന്നു, ഇത് മുത്തഖിയുടെ പ്രാരംഭഘട്ടങ്ങളും സവിശേഷതകളുമാകുന്നു. ഈ കാര്യങ്ങൾ ഒരു മുത്തഖിയുടെ പ്രാരംഭഘട്ടങ്ങളുടെ സവിശേഷതയാണ്. ഈ വിശ്വാസ കാര്യങ്ങൾ അവനിൽ ഉണ്ടായിരിക്കണം. അദൃശ്യത്തിലുള്ള വിശ്വാസവും നമസ്കാരം നിലനിർത്തുന്നതുമെല്ലാം പ്രാരംഭ കാര്യങ്ങളാകുന്നു. പറയുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുകയും നമസ്കരിക്കുകയും ചെലവഴിക്കുകയും അതേപോലെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കെ പിന്നെ എന്ത് പുതിയ സന്മാർഗമാണ് ഇതെന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. അതെല്ലാം നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി ഇത് മുന്നോട്ട് പാരായണം ചെയ്യേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യമെന്താണ്? ഇത് കിട്ടിയത് തന്നെ വീണ്ടും കിട്ടുകയല്ലേ? പറയുന്നു, ഇതിനുള്ള മറുപടി എന്തെന്നാൽ, ഈ വാചകങ്ങളും ഈ വാക്കുകളും അത് പറഞ്ഞ തലം വരെ മാത്രമാണെങ്കിൽ അത് ഒരാൾക്ക് ദൈവ സായുജ്യത്തിൻ്റെയും തികവാർന്ന ദിവ്യജ്ഞാനത്തിനുമുള്ള തെളിവല്ല. അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ് അത് തീർച്ചയായും ചെയ്യുക, പക്ഷേ അത് അയാളുടെ തികവിനുള്ള സാക്ഷ്യമല്ല, അത് അയാളുടെ ആത്യന്തിക ലക്ഷ്യവുമല്ല. ഇതെല്ലാം പ്രാരംഭകാര്യങ്ങളാകുന്നു. അതായത് അള്ളാഹുവിലും അദൃശ്യകാര്യങ്ങളിലും വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും അത് നഷ്ടപ്പെടുമ്പോൾ ശ്രദ്ധിക്കുകയും എന്തെങ്കിലും ചെലവഴിക്കുകയും ചെയ്യുന്നതെല്ലാം നന്മകളിലേക്ക് നയിക്കാനുള്ള പ്രാരംഭകാര്യങ്ങൾ മാത്രമാകുന്നു. പറയുന്നു, ഹിദായത്ത് അഥവാ സന്മാർഗത്തിൻ്റെ പാരമ്യം യുഅ്മിനൂന ബിൽ ഗൈബ് തന്നെയാണെങ്കിൽ പിന്നെ മാരിഫത്ത് അഥവാ ദിവ്യജ്ഞാനം എന്താണ്? അതായത് അദൃശ്യത്തിൽ വിശ്വസിക്കുന്നതാണ് സന്മാർഗമെങ്കിൽ മാരിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുന്നവൻ മാരിഫത്തിൽ അഥവാ ദിവ്യജ്ഞാനത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് എത്തുന്നതാണ്. മാരിഫത്ത് കരസ്ഥമാകണമെങ്കിൽ വിശുദ്ധ ഖുർആന്റെ സന്മാർഗം പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും വേണം. അങ്ങനെയാകുമ്പോഴാണ് മാരിഫത്തിൻ്റെ സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ, അദൃശ്യജ്ഞാനത്തിൽ നിന്ന് അവന് പുറത്തേക്ക് വരാൻ കഴിയുകയുള്ളൂ. അവൻ യുഅ്മിനൂന ബിൽ ഗൈബ് എന്നതിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഗോചരജ്ഞാനത്തിൻ്റെ അവസ്ഥയിലേക്ക് അഭിവൃദ്ധിപ്പെടുന്നതാണ്. അഥവാ ദേവാസ്തിത്വം ഐനുൽ യക്കീൻ അഥവാ ഗോചരജ്ഞാനമായി മാറുന്നതാണ്. കർമ്മം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഐനുൽ യക്കീൻ അഥവാ ഗോചരജ്ഞാനത്തിൻ്റെ സ്ഥാനം ലഭിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ യുഅ്മിനൂന ബിൽ ഗൈബിൽ നിന്ന് പുറത്തേക്ക് വരാൻ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കേണ്ടത് അനിവാര്യമാകുന്നു. പൊതുവെ ആളുകൾ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇന്ന് യുവാക്കളിലും കുട്ടികളിലും എന്തുകൊണ്ട് എന്ന ചോദ്യം ധാരാളമായി ഉന്നയിക്കപ്പെടുന്നു. നമുക്ക് അറിവില്ലാത്ത കാര്യത്തിൽ നമ്മൾ എന്തിനു വിശ്വസിക്കണം? അള്ളാഹു പറയുന്നു, അദൃശ്യത്തിലുള്ള വിശ്വാസം പ്രാരംഭഘട്ടമാകുന്നു. നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ ഗ്രന്ഥത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. വിശ്വാസത്തിന് ശേഷം കർമ്മവും അനിവാര്യമാകുന്നു. അത് നിങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച ശരിയായ തിരിച്ചറിവ് നൽകുന്നതാണ്. അപ്പോൾ ഗൈബ് അഥവാ അദൃശ്യമെന്നതിൽ നിന്ന് ഗോചരാവസ്ഥയിലേക്ക് എത്തുന്നതാണ്. അദൃശ്യം മാത്രമായി നിലനിൽക്കുന്നതല്ല, മറിച്ച് അയാൾ അള്ളാഹു ആരാണെന്ന് സ്വയം കാണുന്നതാണ്. ഭൗതിക തത്വങ്ങളും ഇതുതന്നെയാണ്. ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഗവേഷകന്മാർക്ക് ഇക്കാര്യങ്ങൾ അറിയാം. ഗവേഷണങ്ങൾക്ക് മുമ്പ് ഒരു ഹൈപ്പോത്തീസിസ് അഥവാ പരികൽപ്പന ഉണ്ടാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവേഷണം നടത്തുക. അത് സത്യമായി പുലരുമോ എന്ന് അറിയുകയില്ല. പക്ഷേ ഒരു സങ്കല്പത്തിൻ്റെ അഥവാ പരികൽപ്പനയിൽ ഒരു അടിത്തറയുണ്ടാക്കുന്നു. അതിനുമേലാണ് ഗവേഷണം നടത്തുന്നത്. എന്നാൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ ഈമാൻ ബിൽ ഗൈബ് അദൃശ്യത്തിലുള്ള വിശ്വാസം അടിസ്ഥാനമാക്കി പരിശ്രമിക്കുകയും വിചിന്തനം ചെയ്യുകയുമാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. ശാസ്ത്രജ്ഞന്മാർ തങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ഗവേഷണം നടത്തുന്നു, അവർക്ക് തൃപ്തി ലഭിക്കുകയും ചെയ്യുന്നു, അത് ജനങ്ങളോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ പറയുന്ന പരികൽപ്പനയ്ക്ക് ശേഷമുള്ള ഗവേഷണത്തിൽ ഏർപ്പെടുന്നവർക്കെല്ലാം പ്രയോജനമെടുക്കാൻ കഴിയുന്നതാണ്. അതാണ് ഇസ്ലാമിൻ്റെ മേന്മ. ഇതാണ് ഈമാൻ ബിൽ ഗൈബിൻ്റെ യാഥാർത്ഥ്യവും. അതുപോലെ നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നു, നമസ്കാരത്തെ സംബന്ധിച്ചുള്ള പ്രാരംഭഘട്ടം നമസ്കാരം നിലനിർത്തുക എന്നതാണ്. ഖിയാം എന്നതിൻ്റെ വിവക്ഷ നമസ്കാരം വീണിറക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വിവക്ഷ എന്തെന്നാൽ അതിൽ താല്പര്യവും ആനന്ദവും ഉണ്ടാകില്ല. താല്പര്യമില്ലായ്മയുടെയും അസ്വസ്ഥതകളുടെയും ഒരു ശൃംഖല തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പൈതാഹമുള്ള ഒരു വ്യക്തി അന്നപാനീയങ്ങൾ തേടിപ്പോകുന്നത് പോലെയുള്ള ഒരു അന്വേഷണമോ താല്പര്യമോ ഉണ്ടായി ഉന്മാദനായി നമസ്കാരത്തിലേക്ക് ഓടിച്ചെല്ലുന്നില്ല. എന്നാൽ അയാൾ ഹിദായത്തിൽ അഥവാ സന്മാർഗത്തിൽ കരസ്ഥമാക്കുമ്പോൾ പിന്നെ ഈ അവസ്ഥയായിരിക്കുന്നതല്ല. അയാളിൽ ഒരു പ്രത്യേക താല്പര്യമുണ്ടാകും. നമസ്കാരത്തിലും ഒരു അഭിരുചി ഉണ്ടാകുന്നതാണ്. അസ്വസ്ഥതകളുടെ ശൃംഖല അവസാനിച്ച് സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും നിറം വന്നു തുടങ്ങും. വല്ല സാധനവും മറന്നുപോയാൽ നമസ്കാരത്തിൽ ഓർമ്മ വരുന്നതാണെന്ന് പറയാറുണ്ട്. ഇത് പരിപക്വതയുള്ളവരുടെ നമസ്കാരമല്ല, കാരണം ഇത് ശൈത്താൻ അതിനുള്ളിൽ ദുർബോധനം ചെയ്യുന്നു. അതായത് വല്ല സാധനവും ഓർമ്മ വന്നില്ലെങ്കിൽ നമസ്കരിക്കുമ്പോൾ ശ്രദ്ധ പല ഭാഗത്തേക്കും പോവുകയും അവസാനം അത് താൻ എവിടെ വെച്ചു എന്ന് ഓർമ്മ വരികയും ചെയ്തേക്കാം. ഇത് പരിപക്വത ആർജിച്ചവരുടെ നമസ്കാരമല്ല, ഇത് സാത്താനിക ദുർബോധനങ്ങളാകുന്നു. എന്നാൽ പരിപക്വമായ അവസ്ഥ ലഭ്യമാകുമ്പോൾ എപ്പോഴും നമസ്കാരത്തിൽ തന്നെയായിരിക്കും. അതായത് എപ്പോഴും അള്ളാഹുവിന് ഓർമ്മയുണ്ടാകും. ആയിരക്കണക്കിന് രൂപയുടെ കച്ചവടമോ ലാഭമോ അതിന് തടസ്സമോ വിഘ്നമോ ആകുന്നില്ല. ഭൗതിക കാര്യങ്ങളും നടക്കുന്നതാണ്, ദൈവഭയവും ഉണ്ടായിരിക്കും, അള്ളാഹുവിനെയും ഓർക്കുന്നതാണ്. പറയുന്നു, അതുപോലെ തന്നെ മറ്റവസ്ഥകളും വെറും വാക്കുകൾ ആയിത്തീരുന്നതല്ല, അതും അനുഭവ തലത്തിൽ വരുന്നതാണ്, അദൃശ്യത്തിൽ നിന്ന് ദൃശ്യത്തിലേക്ക് എത്തുന്നതാണ്. ഈ അവസ്ഥകൾ കേൾപ്പിക്കാൻ മാത്രമുള്ളതല്ല. ഞാൻ ഈ പറഞ്ഞ അവസ്ഥകൾ കേൾപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഥകൾ പോലെ കേൾപ്പിക്കുകയും നിങ്ങളത് കേട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നതിനല്ല, ആ തലം വരെ മാത്രമുള്ളതല്ല. അല്ല, ഇതൊരു ഖജനാവാകുന്നു, അതിനെ നിങ്ങൾ വിട്ടുകളയരുത്, അത് പുറത്തെടുക്കുവിൻ. ഇത് നിങ്ങളുടെ ഭവനങ്ങളിൽ തന്നെയുണ്ട്. അല്പം പരിശ്രമവും അധ്വാനവും കൊണ്ട് നിങ്ങൾക്കത് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ഇന്ന് നമ്മൾ ഈ റമദാന്റെ അന്തരീക്ഷത്തിൽ നിന്ന് പ്രയോജനമെടുത്തുകൊണ്ട് ഈ ഖജനാവിനെ പുറത്തെടുക്കാൻ പരിശ്രമിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ സാമീപ്യമുള്ളവരാകുകയും ചെയ്യേണ്ടതാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഓർക്കുക, നിങ്ങൾ മുത്തക്കിയാകുന്നതുവരെയും തഖ്‌വ സ്വായത്തമാകുന്നതുവരെയും ദുആകൾ സ്വീകരിക്കപ്പെടുകയില്ല. തഖ്‌വ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് അറിവിൻ്റെ തലത്തിലുള്ളത്, മറ്റൊന്ന് കർമ്മ സംബന്ധിയായത്. അറിവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. മുത്തക്കി ആകാത്തിടത്തോളം ദീനീജ്ഞാനവും ദിവ്യസ്തോത്രങ്ങളും തുറന്നു കിട്ടുന്നതല്ല. കർമ്മ സംബന്ധിയായത് എന്തെന്നാൽ, മുത്തക്കി ആകാത്തിടത്തോളം നമസ്കാരവും നോമ്പും മറ്റ് ആരാധനാ കർമ്മങ്ങളും ന്യൂനതയുള്ളവയായിരിക്കും. രണ്ട് തരത്തിലുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഉണ്ടെന്ന കാര്യം നല്ലപോലെ ഓർത്തുകൊള്ളുക. ഒന്ന്, അവനോട് അഥവാ അള്ളാഹുവിനോട് ആരെയും പങ്കു ചേർക്കരുത്. അവൻ്റെ സത്തയിലും ഗുണത്തിലും ഇബാദത്തിലും ഒക്കെയും ആരെയും പങ്കാളിയാക്കരുത്. രണ്ട്, ഈ മനുഷ്യകുലത്തോട് സഹാനുഭൂതി കാണിക്കുവിൻ. അള്ളാഹുവിനോടും അവൻ്റെ ദാസനോടുമുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യുവിൻ. അദ്ദേഹം തുടർന്ന് പറയുന്നു, അള്ളാഹു പറയുന്നു, വമൈ യത്തഖില്ലാഹ യജ്അല്ലഹു മുഖ്റിജൻ ഫയർസുഖുഹു ഹൈസു ലാ യഹ്തസിബ്. തഖ്‌വ കരസ്ഥമായാൽ അയാൾക്ക് സകല ലോകത്തിൻ്റെയും അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നതാണ്. തഖ്‌വ സ്വായത്തമാവുകയാണെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കുകയും കൂടി ചെയ്യാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ റിസ്കിന് അഥവാ ഉപജീവനത്തിനുള്ള സാധന സാമഗ്രികൾ അവൻ നൽകുന്നതാണ്. പറയുന്നു, ഓർക്കുക, മുത്തക്കൊരിക്കലും ആശ്രിതനാകുന്നതല്ല, മറിച്ച് അവർ എത്തേണ്ട സ്ഥാനത്ത് അള്ളാഹു അവരിൽ ആഗ്രഹം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ആകയാൽ മുത്തക്കിക്ക് ഭൗതിക റിസ്കും അഥവാ ഉപജീവനവും നൽകുന്നുവെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാകുന്നു. അള്ളാഹു പറയുന്നു, ഞാനൊരിക്കൽ അള്ളാഹുവിനെ കശ്ഫിൽ അഥവാ ജാഗ്രതാ ദർശനത്തിൽ കാണുകയുണ്ടായി. എൻ്റെ കഴുത്തിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, ജേതു മേരാ ഹോ രഹേ സബ് ജഗ തേരാ ഹോ, നീ എൻ്റേതായി തീർന്നാൽ എല്ലാ സ്ഥലവും നിൻ്റേതായി മാറുന്നതാണ്. പറയുന്നു, എല്ലാ പ്രവാചകന്മാരും ഔലിയാക്കളും അനുഭവിച്ചറിഞ്ഞ ഒരു കുറിപ്പടിയാണിത്. നിങ്ങളും ഇത് പരീക്ഷിച്ചു നോക്കുവിൻ. പറയുന്നു, നമ്മുടെ ജമാഅത്ത് തഖ്വയുടെ മാർഗങ്ങളിൽ 13 ശത്രുക്കളുടെ നാശത്തിൽ അനാവശ്യമായി സന്തോഷിക്കേണ്ടതില്ല. തൗറാത്തിൽ ബനി ഇസ്രായേലിലെ ശത്രുക്കളെ സംബന്ധിച്ച് പറയുന്നു, അള്ളാഹു പറയുകയാണ്, ഞാൻ അവരെ നശിപ്പിച്ചത് അവർ ദുർബലരായതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾ നല്ലവരായതുകൊണ്ടല്ല. നിങ്ങളുടെ നന്മ കാരണമല്ല ശത്രുക്കൾ നശിപ്പിക്കപ്പെട്ടത്, മറിച്ച് അവർ തങ്ങളുടെ തിന്മ കാരണമാണ് നാശമടഞ്ഞത്. ആയതിനാൽ നന്മയുള്ളവരായി തീരുവിൻ. എൻ്റെ ഈ ഈരടിക്ക് ഹരേക് നേക്കിക്ക് ജഡ് എ ഇത്തിക്കാഹേ അഗർ എ ജഡ് രഹി സബ് കുച്ച് രഹായേ. എല്ലാ നന്മയുടെയും തായ് വേര് തഖ്‌വയാകുന്നു. ഈ വേര് നിലനിൽക്കുകയാണെങ്കിൽ ഫലം തീർച്ചയായും ഉണ്ടാകുന്നതാണ്. തുടർന്ന് പറയുന്നു, തഖ്‌വ ഒരൗഷധമാകുന്നു. അത് ഉപയോഗപ്പെടുത്തിയാൽ എല്ലാ വിഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. പക്ഷേ തഖ്‌വ തികവറ്റതായിരിക്കണം. തഖ്‌വയുടെ ഏതെങ്കിലും ഒരു ശാഖയിൽ മാത്രം കർമ്മം ചെയ്യുന്നത് വിശക്കുന്നവന് ഒരു ധാന്യമണി അഥവാ വറ്റ് കിട്ടുന്നത് പോലെയാണ്. അത് തിന്നതും തിന്നാതിരിക്കുന്നതും ഒരുപോലെയാകുന്നു. അതേപോലെ ദാഹം ഒരു തുള്ളി വെള്ളം കൊണ്ട് ശമിക്കുന്നതല്ല. ഇത് തന്നെയാണ് തഖ്‌വയുടെയും അവസ്ഥ. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം കർമ്മം ചെയ്യുന്നത് മോക്ഷത്തിന് നിദാനമല്ല. ആയതിനാൽ തഖ്‌വയെപ്പറ്റി അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ മാല്ലദീന തഖവു. അള്ളാഹുവിന്റെ സാമീപ്യം ഒരാൾ മുത്തക്കിയാണെന്ന് വിളിച്ചോതുന്നതാണ്. യഥാർത്ഥ തഖ്‌വ ഉണ്ടെങ്കിൽ അള്ളാഹു താൻ തന്നെ തൻ്റെ അനുഗ്രഹത്താൽ അത് വെളിപ്പെടുത്തി തരുന്നതാണ്, അവൻ്റെ അനുഗ്രഹങ്ങൾ പ്രകടമാകുന്നതുമാണ്. ഈ തഖ്വയാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത്. ആ മഹാത്മാവ് തുടർന്ന് പറയുന്നു, വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്, കാരണം അലംഭാവം ചേർന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് ഉപദേശങ്ങൾ കേൾക്കുന്നു, മനസ്സിൽ തഖ്വ സ്വായത്തമാക്കാൻ ഒരു ആവേശം ഉണ്ടാവുകയും ചെയ്യുന്നു, പക്ഷെ വീണ്ടും അലസത ബാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജമാഅത്ത് ഇത് വളരെയേറെ ഓർക്കേണ്ടതാണ്. അള്ളാഹുവിനെ ഒരവസ്ഥയിലും മറക്കാൻ പാടില്ല. എല്ലാ സമയത്തും അവനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കണം. അതുകൂടാതെ മനുഷ്യൻ ഒന്നും തന്നെയല്ല. നല്ലപോലെ ഓർക്കുക, അത് ഒരു നിമിഷം കൊണ്ട് ഇല്ലായ്മ ചെയ്യപ്പെടാവുന്നതാണ്. വിവിധ തരത്തിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളുമുണ്ട്. ഇത് നിർഭയമായി കഴിയേണ്ട ഘട്ടമല്ല. ഈ ലോകത്തും നരകം സാധ്യമാണ്. വലിയ വലിയ പ്രയാസങ്ങൾ വരാനും സാധ്യതയുണ്ട്. നല്ലപോലെ ഓർക്കുക, ഇപ്പോൾ ആണവ യുദ്ധങ്ങളെ പറ്റിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതും ഒരു ജഹന്നം അഥവാ നരകം തന്നെയാണ്. അതുപോലെ ബോംബുകളും തീക്കട്ടകൾ തന്നെയാണ്. പറയുന്നു, നല്ലപോലെ ഓർക്കുക, ആരും ആരുടെയും പ്രയാസത്തിൽ ഉപകാരപ്പെടുന്നതല്ല. അള്ളാഹു സ്വയം സഹായിക്കുകയും തൻ്റെ അനുഗ്രഹത്താൽ ആപത്തുകളെ അകറ്റുകയും ചെയ്യാതെ കണ്ട് ഒരു പങ്കാളിക്കും സഹാനുഭൂതി പ്രായോഗികമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവുമായി ഗുപ്തമായി ബന്ധം സ്ഥാപിക്കേണ്ടതാണ്. ആരെങ്കിലും ധൈര്യപൂർവം തിന്മയിലും ധിക്കാരത്തിലും ദുർവൃത്തിയിലും പ്രയാസങ്ങളിലും അകപ്പെടുന്നുവെങ്കിൽ അയാൾ ഭയാനകമായ അവസ്ഥയിലാകുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷ അയാളെ പാർത്ത് കഴിയുന്നതാണ്. നിങ്ങൾ കൂടെ കൂടെ അള്ളാഹുവിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ തക്വ സ്വായത്തമാക്കുവിൻ. അള്ളാഹുവിനെ കോപിഷ്ടനാക്കുന്ന എല്ലാ കാര്യവും ഉപേക്ഷിക്കുവിൻ. ഇത് വളരെ അനിവാര്യമായ സംഗതിയാകുന്നു. പറയുന്നു, ദൈവഭയം ഉണ്ടാകാത്തിടത്തോളം യഥാർത്ഥ തക്വ സ്വായത്തമാകണമെന്നില്ല. മുത്തക്കിയാകാൻ ശ്രമിക്കുവിൻ. തക്വ ഇല്ലാത്തവർ നശിപ്പിക്കപ്പെട്ടു പോകുമ്പോൾ മുത്തക്കിയായ വ്യക്തി രക്ഷപ്പെടുന്നു. അത്തരം വേളകളിൽ അയാളുടെ ധിക്കാരമാണ് അയാളെ നശിപ്പിക്കുന്നത്. തക്വയുള്ളയാളെ അത് രക്ഷിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ തന്നെ സാമർഥ്യവും ദ്രോഹവും അക്രമവും മുഖേന രക്ഷപ്പെടാമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ആർക്കും തന്നെ തൻ്റെ ജീവനെയോ സമ്പത്തിനെയോ സന്തതികളെയോ സംരക്ഷിക്കാനും ഏതെങ്കിലും വിജയം കരസ്ഥമാക്കാനും കഴിയുന്നതല്ല. അള്ളാഹുവുമായി ഗുപ്തമായ ബന്ധം തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ ആ ബന്ധത്തെ സംരക്ഷിക്കുകയും വേണം. അതായത് അത് സ്ഥായിയായി നിലനിർത്തണം. ഈ ബന്ധത്തെ നിലനിർത്തുന്നവൻ തന്നെയാണ് ബുദ്ധിമാൻ. ഈ ബന്ധത്തെ നിലനിർത്താത്തവൻ ബുദ്ധിഹീനനാകുന്നു. അവൻ തൻ്റെ സാമർത്ഥ്യത്തിൽ അഹങ്കരിക്കുന്നു. അവൻ നശിപ്പിക്കപ്പെടാവുന്നതാണ്. അവനൊരിക്കലും ലക്ഷ്യം പ്രാപിക്കുകയോ യോജിപ്പിലെത്തുകയോ ചെയ്യുന്നതല്ല. നോക്കുക, ആകാശ ഭൂമികളും അതിൽ കാണപ്പെടുന്നതുമായ ഈ ഇത്രയും വലിയ ഫാക്ടറി അള്ളാഹുവിനെ മറഞ്ഞിരിക്കുന്ന കരങ്ങൾ കൂടാതെ ചലിക്കുക സാധ്യമാണോ? ഒരിക്കലുമല്ല. ഓർക്കുക, സമാധാനാവസ്ഥയിൽ ദൈവത്തെ ഭയപ്പെടുന്നവർ ഭയപ്പാടിൻ്റെ ഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്നതാണ്. ഭയപ്പാടിൻ്റെ അവസരത്തിൽ ഭയമുണ്ടാകുന്നത് ഒരു മേന്മയുമല്ല. അത്തരം ഘട്ടത്തിൽ കാഫിറും മുശ്രിക്കും മതമില്ലാത്തവനും ഒക്കെ ഭയപ്പെടുന്നതാണ്. ഫിറോനുമേലും അത്തരം അവസരങ്ങൾ വന്നിട്ടുണ്ട്. ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ല വഇന്ന മിനൽ മുസ്ലിമീൻ. അതായത്, ഞാൻ ബനി ഇസ്രായേൽ വിശ്വസിച്ചതിൽ വിശ്വസിക്കുന്നു. അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. ഞാൻ അനുസരിക്കുന്നവരിൽ പെട്ടവനുമാകുന്നു. പറയുന്നു, അതുകൊണ്ട് അവർക്കുണ്ടായ ഒരു ഗുണം, അള്ളാഹു പറഞ്ഞു, ഞാൻ നിന്റെ ശരീരം സംരക്ഷിക്കുന്നതാണ്, നിന്റെ ജീവൻ ഇപ്പോൾ രക്ഷിക്കുന്നതല്ല. അവസാനം അള്ളാഹു അയാളുടെ ശരീരത്തെ ഒരു തീരത്തേക്ക് എത്തിച്ചു. അയാൾ ഒരു ചെറിയ കുറിയ മനുഷ്യനായിരുന്നു. ചുരുക്കത്തിൽ, ഒരാൾ തിന്മയിലും പാപത്തിലും മുന്നേറുമ്പോൾ പിന്നെ ലാ യസ്തഖിറൂന വലാ യസ്തഖ്ദിമൂൻ, ശിക്ഷ മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുന്നതല്ല എന്ന അവസ്ഥയിൽ എത്തുന്നതാണ്. ചുരുക്കത്തിൽ ഒരാൾ തിന്മയിലും പാപത്തിലും മുന്നേറുമ്പോൾ പിന്നെ ലാ യസ്തഖിറൂന വലാ യസ്തഖ്ദിമൂൻ, ശിക്ഷ മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുന്നതല്ല എന്ന അവസ്ഥയിൽ എത്തുന്നതാണ്. ചുരുക്കത്തിൽ നിർണിത ഘട്ടത്തിൽ ശിക്ഷ എത്തുമ്പോൾ പിന്നെ അത് മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുന്നതല്ല. അതുകൊണ്ട് കാലേക്കൂട്ടി അള്ളാഹുവുമായി ഒരു ബന്ധമുണ്ടാക്കേണ്ടത് മനുഷ്യന് അനിവാര്യമാകുന്നു. ആകയാൽ അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ തഖ്വയെത്തിക്കാൻ ഈ റമദാനിൽ നിന്ന് യഥാവിധി പ്രയോജനം എടുക്കുന്നവരാണ് യഥാർത്ഥ സൗഭാഗ്യവാന്മാർ. അടുത്ത ആയത്ത് നോമ്പിനെ സംബന്ധിച്ചതാണ്. അതിൽ അള്ളാഹു ചില അടിസ്ഥാന കൽപ്പനകൾ നൽകിയിരിക്കുന്നു. പറയുന്നു, എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയെങ്കിലും നിങ്ങൾക്ക് ചില ഇളവുകളും തന്നിട്ടുണ്ട്. അതുകൊണ്ട് രോഗിയും യാത്രക്കാരനും തനിക്ക് മേൽ അനാവശ്യമായ ഭാരം ചുമത്തരുത്. പിന്നീട് ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ ശേഷം നോമ്പ് പൂർത്തിയാക്കിയാൽ മതി. പറയുന്നു, ഫറദ് നിർബന്ധ കടമ പൂർത്തിയാക്കേണ്ടതും അനിവാര്യമാണ്. പക്ഷേ അനാവശ്യമായ ഭാരവും ചുമക്കരുത്. അള്ളാഹു സ്വാഭാവികമായും അത്യന്താപേക്ഷിതമായി ഉണ്ടാകുന്ന നിർബന്ധ സാഹചര്യങ്ങളെയും പരിഗണിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മനുഷ്യന്റെ തഖ്വയെ വിലമതിച്ചുകൊണ്ട്, അതായത് അവൻ അള്ളാഹുവിനു വേണ്ടി അനുവദനീയമായ കാര്യങ്ങളെയും ഒഴിവാക്കുന്നത് കണക്കിലെടുത്തുകൊണ്ട് മനുഷ്യന്റെ നിർബന്ധ സാഹചര്യങ്ങളിൽ ഒഴികഴിവും നൽകിയിട്ടുണ്ട്. ചിലർ അള്ളാഹു വലിയ ഭാരം ചുമത്തിയെന്നും അവന്റെ ചില കൽപ്പനകൾ നടപ്പാക്കാൻ പ്രയാസമാണെന്നും പറയാറുണ്ട്. അള്ളാഹു അത്തരം ഒരു കൽപ്പനയും നൽകിയിട്ടില്ല. പ്രയാസമുള്ള എല്ലാ ഓരോ കാര്യത്തോടൊപ്പവും സാവകാശങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ നിർമ്മതവാദികൾ അല്ലെങ്കിൽ മതത്തെ എതിർക്കുന്നവർ, മതയാനുയായികളെ കുഴപ്പത്തിലാക്കാൻ മതത്തിന്റെ നിർബന്ധങ്ങളിൽ നിങ്ങൾ ബന്ധിതരാണെന്നും അത് നിങ്ങളുടെ മനുഷ്യാവകാശത്തെ പിടിച്ചുപറിക്കുകയാണെന്നും പറയാറുണ്ട്. ഈ ആയത്തിലും ഇവർക്ക് മറുപടിയുണ്ട്. നോമ്പ് നിർബന്ധമാകുന്നു. അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിക്കുന്നവരാണ് നോമ്പെടുക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ അള്ളാഹു മനുഷ്യന്റെ പ്രകൃതിപരമായ കാര്യങ്ങളും നിർബന്ധ സാഹചര്യങ്ങളും പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാവകാശങ്ങളും തന്നിട്ടുണ്ട്. വർഷത്തിൽ ഏതു സമയത്തും നിങ്ങളുടെ നോമ്പ് പൂർത്തിയാക്കാവുന്നതാണ്. കഴിവുള്ളവർ വിട്ടുപോയ നോമ്പുകൾക്ക് അല്പം ഫിദിയ അഥവാ പ്രായശ്ചിത്തവും നൽകേണ്ടതാണ്. എല്ലാവരുമല്ല, കഴിവുള്ളവർ നൽകിയാൽ മതി. അതുകൊണ്ട് ഇരട്ടി പ്രതിഫലമുണ്ട്. ഇത് നിങ്ങളുടെ ആത്യന്തികമായ നന്മ ആയിത്തീരുന്നതാണ്. അള്ളാഹു ഇതിനെ ആഗ്രഹിക്കുന്നതിന് വഴിയൊരുക്കിയിരിക്കുന്നു. ഇനി പാലൂട്ടുന്ന മാതാക്കൾ അല്ലെങ്കിൽ സ്ഥായിയായ രോഗിയാണെങ്കിൽ കഴിവനുസരിച്ച് ഫിദിയ നൽകാൻ കൽപ്പിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹു ആലിമുൽ ഗൈബ്, അതായത് പരോക്ഷ സംഗതികൾ അറിയുന്നവനാകുന്നു. അവന് ഉദ്ദേശങ്ങളെപ്പറ്റി അറിയാം. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ സദുദ്ദേശത്തോടെ നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ഫിദിയ ആ നോമ്പുകൾക്ക് പകരമാകുന്നതാണ്. ഫിദിയ മുഖേന സാധുക്കൾക്ക് സഹായം ലഭിക്കുന്നു. ഇവിടെ സൃഷ്ടികളുള്ള കടമകൾക്കും ഇബാദത്തിന്റെ പുണ്യത്തിനുള്ള സ്ഥാനം നൽകിയിരിക്കുന്നു. ഫിദിയ കൊണ്ട് ദരിദ്രരായ ആളുകൾ പ്രയോജനമെടുക്കുന്നു. പക്ഷേ അതിന് ഇബാദത്തിന് തത്തുല്യമായ പ്രതിഫലമാണുള്ളത്. ഇതാണ് ഇസ്ലാമിന്റെ ദൈവം. അവനിൽ കാരുണ്യമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. എന്നിട്ടും മനുഷ്യൻ അവന്റെ കാരണം കരസ്ഥമാക്കുന്നവനായി മാറുന്നില്ലെങ്കിൽ അത് മനുഷ്യന്റെ ദൗർഭാഗ്യമാകുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹിസ്സലാം ഈ വിഷയത്തെ കുറെ കൂടി വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, എന്തിനാണ് ഈ ഫിദിയ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഒരിക്കൽ എന്റെ മനസ്സിൽ ചിന്തയുണ്ടായി. അത് അവസരം നൽകാൻ, അതായത് നോമ്പെടുക്കാനുള്ള സൗഭാഗ്യം കിട്ടുന്നതിന് വേണ്ടിയാണെന്ന് മനസ്സിലായി. അള്ളാഹുവിന്റെ അസ്തിത്വം തന്നെയാണ് തൗഫീക്ക് നൽകുന്നത്. എല്ലാ കാര്യവും അള്ളാഹുവിനോട് തന്നെ ചോദിക്കേണ്ടതാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. അവൻ ഇച്ഛിക്കുകയാണെങ്കിൽ ഒരു ആസ്മാരോഗിക്കും നോമ്പെടുക്കാനുള്ള ശക്തി ലഭിക്കുന്നതാണ്. ഫിദിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടുള്ള ശക്തി ലഭിക്കണം എന്നതാണ്. എന്റെ വീക്ഷണത്തിൽ മനുഷ്യൻ നല്ലപോലെ ഇങ്ങനെ ദുആ ചെയ്താൽ, അതായത് അള്ളാഹുവേ നിന്റെ ഈ അനുഗ്രഹീത മാസത്തിൽ നിന്ന് എന്നെ നഷ്ടപ്പെടുന്നവനാക്കരുതേ, അടുത്ത വർഷം ജീവിച്ചിരിക്കുമോ എന്നും നഷ്ടപ്പെട്ട നോമ്പുകൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവനോട് അനുഗ്രഹം തേടുകയുമാണെങ്കിൽ അത്തരം മനസ്സുകൾക്ക് അള്ളാഹു ശക്തി നൽകുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ആയതിനാൽ നോമ്പെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഫിദിയ നൽകുന്നുവെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കുകയും നോമ്പെടുക്കാൻ തൗഫീക്ക് കിട്ടുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കണം. പക്ഷെ അള്ളാഹു തന്ന ഇളവുകൾ പ്രയോജനപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്. അതുതന്നെയാണ് തഖ്‌വ. അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് യഥാർത്ഥ തഖ്‌വ. ഈ വിഷയത്തെ വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, യാഥാർത്ഥ്യം എന്തെന്നാൽ വിശുദ്ധ ഖുർആൻ നൽകിയ ഇളവുകൾ പ്രാവർത്തികമാക്കുന്നതും തഖ്‌വ തന്നെയാകുന്നു. അള്ളാഹു യാത്രക്കാരനും രോഗിക്കും മറ്റ് സമയങ്ങളിൽ നോമ്പെടുക്കാൻ അനുമതിയും ഇളവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കൽപ്പനയെ പ്രാവർത്തികമാക്കേണ്ടതാണ്. യാത്രയിലും രോഗാവസ്ഥയിലും നോമ്പെടുക്കുന്നത് പാപവും തിന്മയുമാണെന്ന് ഭൂരിഭാഗം മഹത്തുക്കളും പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹുവിന്റെ തൃപ്തിയാണ് ലാക്കാക്കുന്നത്, അല്ലാതെ തന്നിഷ്ടമല്ല. അള്ളാഹുവിന്റെ തൃപ്തി അവനെ അനുസരിക്കുന്നതിലാണ്. അവൻ നൽകുന്ന കൽപ്പനയെ അനുസരിക്കുക, അല്ലാതെ ഇന്നത്തെ ഉലമാക്കൾ തങ്ങളുടെ അറിവിന്റെ അഹങ്കാരത്തിൽ ചെയ്യുന്നത് പോലെ അതിന് അനുബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. സ്വകൽപ്പിത വ്യാഖ്യാനങ്ങൾ നൽകാൻ പാടില്ല. ഇന്ന് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടിയിരിക്കുന്നു. അതിൽ ഫിഖയെ സംബന്ധിച്ച് കൗതുകകരവും പരിഹാസ്യവുമായ ഫത്വകളാണ് ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഹദരത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫൈദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങൾക്ക് മേൽ ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആവുകയാണെങ്കിൽ മറ്റ് ദിവസങ്ങളിൽ നോമ്പ് പൂർത്തീകരിക്കണമെന്നാണ് അള്ളാഹു നൽകിയ കൽപ്പന. ഇതിൽ ഇന്ന രീതിയിലുള്ള യാത്രയെന്നോ രോഗമെന്നോ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നു, രോഗിയോ യാത്രക്കാരനോ ആയ അവസ്ഥയിൽ ആരെങ്കിലും റംസാൻ മാസത്തിൽ നോമ്പെടുക്കുകയാണെങ്കിൽ അയാൾ അള്ളാഹുവിന്റെ കൽപ്പനയെ വ്യക്തമായി ലംഘിക്കുകയാണ് ചെയ്യുന്നത്. രോഗിയും യാത്രക്കാരനും നോമ്പെടുക്കരുത് എന്ന് അള്ളാഹു സ്പഷ്ടമായും പറയുന്നു. രോഗാവസ്ഥയിൽ നിന്ന് ആരോഗ്യം വീണ്ടെടുക്കുകയും യാത്ര അവസാനിച്ച ശേഷവുമാണെങ്കിൽ നോമ്പെടുക്കുക. അള്ളാഹുവിന്റെ കൽപ്പനയെ പ്രാവർത്തികമാക്കേണ്ടതാണ്. കാരണം അവന്റെ അനുഗ്രഹം കൊണ്ടാണ് മോക്ഷം ലഭിക്കുക, അല്ലാതെ തന്റെ കർമ്മങ്ങളുടെ ഊക്കുകൊണ്ട് ആരും മോക്ഷം പ്രാപിക്കുകയില്ല. രോഗിയും യാത്രക്കാരനും നോമ്പെടുക്കുകയാണെങ്കിൽ ആജ്ഞാലംഘകരാണെന്ന് മുദ്രകുത്തപ്പെടുന്നതാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റമദാൻ മാസത്തിൽ യാത്രയിലായിരിക്കെ നോമ്പും നമസ്കാരവും സംബന്ധിച്ച് ചോദ്യമുന്നയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനിൽ യാത്രയിലായിരിക്കെ നോമ്പെടുക്കരുത്. അപ്പോൾ അയാൾ പറഞ്ഞു, യാ റസൂലല്ലാ, എനിക്ക് നോമ്പെടുക്കാനുള്ള കൽപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീയാണോ കൂടുതൽ ശക്തൻ, അതോ അള്ളാഹുവോ? തുടർന്ന് പറഞ്ഞു, അള്ളാഹു എന്റെ ഉമ്മത്തിലെ രോഗികൾക്കും യാത്രക്കാർക്കും റമദാനിൽ നോമ്പെടുക്കാതിരിക്കുന്നത് സദക്ക എന്ന നിലയിൽ സാവകാശം നൽകിയിരിക്കുന്നു. ആരെങ്കിലും നിങ്ങൾക്ക് ഉപഹാരം തന്നാൽ അത് അയാൾക്ക് തന്നെ തിരികെ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? ചുരുക്കത്തിൽ ദൈവകൽപ്പനകളെ നിറവേറ്റുന്നത് തന്നെയാണ് തഖ്‌വ. ഏത് നന്മ ഏത് സമയത്ത് അവൻ പറയുന്നുവോ അപ്പോൾ അത് ചെയ്യുക, ഒഴിവാക്കാൻ പറയുമ്പോൾ ഒഴിവാക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് റമദാൻ ദൈവേച്ഛയിൽ ചരിച്ചുകൊണ്ട് തഖ്‌വയോടുകൂടി അനുഷ്ഠിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ തഖ്‌വയുടെ നിലവാരം ഉയർത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നോമ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒഴികഴിവ് അന്വേഷിക്കുന്നവരാകാതിരിക്കട്ടെ. അതേപോലെ അനാവശ്യമായി തങ്ങൾക്ക് മേൽ കാഠിന്യം കാണിക്കുന്നവരും ആകാതിരിക്കട്ടെ. എപ്പോഴും ഇസ്ലാമിന്റെ സുന്ദരാധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കുന്നവരായി തീരുമാറാകട്ടെ. ഈ റമദാനിൽ നമ്മൾ അള്ളാഹുവിന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കുന്നവരായി തീരുമാറാകട്ടെ. ഓരോ ദിവസവും നമുക്ക് അനുഗ്രഹവും കാരുണ്യവുമായി എത്തുമാറാകട്ടെ. റമദാനിൽ നിന്ന് നമുക്ക് യഥാർത്ഥ അനുഗ്രഹം കരസ്ഥമാക്കാൻ കഴിയുമാറാകട്ടെ. ഈ റമദാൻ നമ്മെ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ പര്യാപ്തമാക്കുമാറാകട്ടെ. സ്വീകൃത യോഗ്യമായ ദുആകൾക്ക് തൗഫീക്ക് ലഭിക്കുമാറാകട്ടെ. ലോകത്തുള്ള എല്ലാ അഹമ്മദികൾക്കും ജമാഅത്തിയായ പുരോഗതി ലഭിക്കാനും എല്ലാ പ്രയാസങ്ങളും അകന്നുപോകാനും ദുആ ചെയ്യുക. ഭരണകൂടങ്ങളുടെയും ദ്രോഹികളുടെയും ദ്രോഹങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ബന്ധനസ്ഥരുടെ മോചനത്തിനു വേണ്ടി ദുആ ചെയ്യുക. അതിൽ പലരും വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ബന്ധനസ്ഥരാകുന്നു. അള്ളാഹുവിന്റെ കോന്തല ഒരിക്കൽ പിടിച്ച ശേഷം നമ്മുടെ ഒരിടർച്ചയിലും ആ കോന്തല വിട്ടുപോകാതിരിക്കുമാറാകട്ടെ എന്നും ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ അനുഗ്രഹാശിസുകൾ നമുക്ക് മേൽ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. മുസ്ലിം ലോകത്തിനു വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവർക്ക് ബുദ്ധിയും ബോധവും നൽകുമാറാകട്ടെ. അവർ ആഗതരായ വാഗ്ദത്ത മഹദി മസീഹിനെ തിരിച്ചിരുന്നവരായി തീരുമാറാകട്ടെ. യുദ്ധക്കെടുതികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും ദുആ ചെയ്യുക. മുസ്ലിം രാജ്യങ്ങൾ അധികാരത്തിന് വേണ്ടി ചെയ്യുന്ന യുദ്ധങ്ങളുടെ ഫലമായി നിർദോഷികളായ പൊതുസമൂഹം ദ്രോഹത്തിന്റെ ചക്കിൽ അരയ്ക്കപ്പെടുകയാണ്. അള്ളാഹു അവർക്ക് മേൽ കരുണ ചൊരിഞ്ഞുകൊണ്ട് അവർക്ക് രക്ഷ നൽകുമാറാകട്ടെ. ലോകത്തിന്റെ പൊതുവായ അവസ്ഥയ്ക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു യുദ്ധത്തിൽ നിന്നും അതിന്റെ ഭയാനകമായ പരിണിതിയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. യുദ്ധമുണ്ടായാൽ അഹമ്മദികളും അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അള്ളാഹു അവരെ അതിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. ഇതിൽ രക്ഷപ്പെടുന്നതിന് ഓരോ അഹമ്മദിയും തൻ്റെ തഖ്വയുടെ നിലവാരം ഉയർത്തേണ്ടതാണ്. അതുതന്നെയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുന്നതും. അള്ളാഹു അതിന് എല്ലാ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇവിടെ യു കെയിലും മുസ്ലിങ്ങളുടെ വൃത്തം ഞെരുക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഭീകരവാദം അവസാനിപ്പിക്കാൻ എന്ന പേരിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പൊതുവിൽ നിരൂപകർ അത് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് വിലയിരുത്തുന്നു. ഏതായാലും അതിന് പിന്നിൽ അവരുടെ എന്ത് ലക്ഷ്യമാണെന്ന് അള്ളാഹുവിന് തന്നെ നന്നായി അറിയുകയുള്ളൂ. അള്ളാഹു നമ്മെയും മറ്റ് മുസ്ലിങ്ങളെയും അതിൻ്റെ ദ്രോഹത്തിൽ നിന്ന് സംരക്ഷിക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر